വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലെ അതിപ്രധാനമായ ഭാഗങ്ങളിൽ ഒന്നിലേക്കാണ് നാം ഇനിയും പ്രവേശിക്കുന്നത്. ഈ സുവിശേഷത്തിൽ ക്രിസ്തുവിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് പ്രഭാഷണങ്ങളാകുന്നുള്ളതെന്ന് ഇതിനോടകം പല പ്രാവശ്യം ഞാൻ പറഞ്ഞതോർക്കുമല്ലോ. ഒന്നാമതായി കിരിപ്രഭാഷണം, രണ്ടാമതായി ഗൂഢാർത്ഥ ഉപമകളുടെ പ്രഭാഷണം, മൂന്നാമതായി ഇനിയും ഇന്നു മുതൽ നാം പഠിക്കുന്ന ഒലിവുമലയിലെ പ്രഭാഷണം. മത്തായിയുടെ സുവിശേഷം 24-25 അധ്യായങ്ങളിൽ അത്ര ഈ പ്രഭാഷണം അടങ്ങിയിരിക്കുന്നത്. ഈ പ്രഭാഷണങ്ങളുടെ വലിപ്പവും ഉള്ളടക്കവും ഉദ്ദേശവും കണക്കാക്കിയിട്ടത്രേ ഇവയെ പ്രധാനപ്പെട്ട പ്രഭാഷണങ്ങൾ എന്ന് പറയുന്നത്. ആദ്യമായി യേശു യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ച് പ്രവചിക്കുന്നു. നമ്മുടെ കർത്താവ് മത നേതാക്കന്മാരെ തള്ളിക്കളഞ്ഞു. അവൻ യെരുശലേമിൻ്റെ നേരെ തൻ്റെ പുറം കാട്ടി. അവരുടെ ദേവാലയം ശൂന്യമായിത്തീരും എന്ന് യേശു അവരോട് വ്യക്തമായി പറഞ്ഞു. 24 അധ്യായത്തിൻ്റെ 1 വാക്യം ഞാൻ വായിക്കട്ടെ. യേശു ദേവാലയം വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നത് താൻ നീട്ടിവെക്കുകയാണെന്നും ദേവാലയം ശൂന്യമാക്കി ഇടുവാൻ പോകുകയാണെന്നും യേശു ആ ജനത്തോട് പറഞ്ഞു. അനേകം കെട്ടിടങ്ങൾ ഒന്നിച്ച് ചേർത്തുള്ളതായിരുന്നു യഹൂദന്മാരുടെ ദേവാലയം. ഹേരോദാവ് പണി കഴിപ്പിച്ച ദേവാലയമായിരുന്നു ഇത്. യേശു ഇത് പറയുമ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വെള്ള മാർബിൾ കൊണ്ട് പണി കഴിപ്പിച്ച ഒന്നായിരുന്നു ഈ ദേവാലയം. യേശു ഇത് പറയുന്ന സമയത്ത് ദേവാലയം വളരെ വലുതും മനോഹരവുമായിരുന്നു. അപ്രകാരത്തിലുള്ള പ്രസ്തുത ദേവാലയം ശൂന്യമാക്കപ്പെടുമെന്നുള്ള യേശുവിൻ്റെ പ്രസ്താവന ശിഷ്യന്മാരെ അല്പമല്ലാതെ ചിന്താക്കുഴപ്പത്തിലാക്കി. അതുകൊണ്ട് തന്നെ ശിഷ്യന്മാർ അവൻ്റെ അടുത്തേക്ക് വന്ന് ആ ദേവാലയം മുഴുവൻ അവനെ ഒന്ന് കാണിച്ചു കളയാം എന്ന് തന്നെ തീരുമാനിച്ചു. രണ്ടാം വാക്യത്തിൽ നാം കാണുന്നു, അവൻ അവരോട് ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇതെല്ലാം കാണുന്നില്ലയോ? തങ്ങൾ കാണുന്നു എന്നത്രേ ശിഷ്യന്മാർ കരുതിയത്. അതുകൊണ്ട് കർത്താവും കൂടി ഒന്ന് കാണുവാൻ അവർ അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് അവൻ അവരോട് പറയുന്നത്, വാസ്തവത്തിൽ നിങ്ങൾ കാണുന്നുണ്ടോ? ഇന്നത്തെ സമൂഹത്തിൽ നാം ഓരോരുത്തരും പരിഗണിക്കേണ്ട ഒരു നല്ല ചോദ്യമാകുന്നു ഇത്. നാം വാസ്തവത്തിൽ കാണുന്നുണ്ടോ? യേശു തുടർന്ന് അവരോട് പറഞ്ഞത്, ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ലിവിടെ ശേഷിക്കയില്ല എന്നത്രേ. യേശുവിൻ്റെ ആദ്യത്തെ പ്രസ്താവന ശിഷ്യന്മാർക്ക് ഞെട്ടൽ ഉണ്ടാക്കിയെങ്കിൽ ഇതവരെ ആകെ പരിഭ്രമത്തിലാക്കിയിരിക്കാം. പക്ഷേ 70 സംഭവിച്ചത് തന്നെയാണ് നാം പിന്നീട് കാണുന്നത്. റോമൻ ചക്രവർത്തിയായിരുന്ന തീത്തോസ് യെരുശലേം മുഴുവൻ ഉഴുതുമറിച്ചു എന്നാണ് നാം വായിക്കുന്നത്. അതൊരു പഴയ കഥയായിട്ടാണ് നാം ഇന്ന് കാണുന്നതെങ്കിലും ശിഷ്യന്മാർക്കതൊരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പാടായിരുന്നു. അവർ അതേക്കുറിച്ച് അന്യോന്യം സംസാരിച്ചിരിക്കും എന്നെനിക്ക് ഉറപ്പാണ്. എന്നിട്ട് അവർ മൂന്ന് ചോദ്യങ്ങളുമായി യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. 3 വാക്യത്തിൽ നാം കാണുന്നു, അവൻ ഒലിവുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്നപേക്ഷിച്ചു. അത് എപ്പോൾ സംഭവിക്കും? അവർ ചോദിക്കുന്നത് ഒരു കല്ലിന്മേൽ വേറൊരു കല്ലിരിക്കാതെ വണ്ണം ഇതെല്ലാം നശിക്കുന്നത് എന്നായിരിക്കും. 2, നിന്റെ വരവിൻ്റെ അടയാളം എന്ത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 23-51 വരെയുള്ള വാക്യങ്ങളിൽ കാണാവുന്നതാകുന്നു. 3, ലോകാവസാനത്തിൻ്റെ അടയാളം എന്ത് എന്ന് പറഞ്ഞാൽ ഈ കാലത്തിൻ്റെ അവസാനം എന്നായിരിക്കുമെന്നത്രേ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 9-22 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. ഈ 3 ചോദ്യങ്ങൾക്കും യേശു കർത്താവ് മറുപടി നൽകുവാൻ പോവുകയാണ്. അവിടുന്ന് മറുപടി നൽകുന്ന സ്ഥലം ഒലിവുമലയിൽ ഇരുന്നു കൊണ്ടായതിനാൽ ഈ പ്രഭാഷണത്തെ ഒലിവുമലയിലെ പ്രഭാഷണം എന്ന് നാം വിളിക്കുന്നു. ഇനിയും യേശു ശിഷ്യന്മാരുടെ ചോദ്യങ്ങൾക്ക് നൽകുന്ന മറുപടി നമുക്കൊന്ന് പരിശോധിക്കാം. 1 ചോദ്യം, ഇത് എപ്പോൾ സംഭവിക്കും? ഒരു കല്ലിന്മേൽ വേറൊരു കല്ലിരിക്കാതെ വണ്ണം യെരുശലേം നശിപ്പിക്കപ്പെടുന്നത് എന്നാകുന്നു എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നില്ല. ശിഷ്യന്മാരുടെ ആ ചോദ്യത്തിന് യേശു നൽകിയ മറുപടി വിശുദ്ധ മത്തായി രേഖപ്പെടുത്താഞ്ഞതിൻ്റെ കാരണം എന്തായിരിക്കും? ആ ചോദ്യത്തിൻ്റെ മറുപടി ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ആ ചോദ്യത്തിൻ്റെ മറുപടി വേറെ പല ഭാഗങ്ങളിലും മാർക്കോസിൻ്റെ സുവിശേഷത്തിലും നാം കാണുന്നുണ്ട്. വിശുദ്ധ മത്തായി എന്തുകൊണ്ടത് ഉൾപ്പെടുത്തിയില്ല? കാരണം വിശുദ്ധ മത്തായി എഴുതിയത് രാജ്യത്തിൻ്റെ സുവിശേഷമായിരുന്നു. രാജാവിനെ അവതരിപ്പിക്കുകയായിരുന്നു മത്തായിയുടെ ലക്ഷ്യം. 70 യെരുശലേം നശിപ്പിക്കപ്പെട്ടത് നമ്മുടെ ഈ യുഗവുമായി ബന്ധപ്പെട്ട കാര്യമാകുന്നു. രാജാവ് വരുന്ന വിദൂര ഭാവിയുമായി ആ സംഭവത്തിനൊരു ബന്ധവുമില്ല. അതുകൊണ്ട് വിശുദ്ധ മത്തായി ഒലിവുമലയിലെ പ്രഭാഷണത്തിൻ്റെ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. ശിഷ്യന്മാർ ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ കർത്താവ് നൽകിയത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. ലൂക്കോസ് 21:20 മുതൽ 24 വരെ. യേശു ഇത് പറയുന്നത് കേട്ട അനേകരും AD 70 റോമാക്കാർ യെരുശലേം പട്ടണത്തെ നശിപ്പിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്നത് തീർച്ചയാണല്ലേ. റോമൻ പട്ടാളം യെരുശലേമിനെ വളഞ്ഞ് അതിന് ഉപരോധം കൽപ്പിച്ചു. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായുള്ള യെരുശലേമിൻ്റെ സകല ബന്ധങ്ങളും അവർ ആദ്യം വിച്ഛേദിച്ചു. ഒടുവിലായി അവർ മതിൽ തകർത്ത് പട്ടണത്തിൽ കയറി. റോമാക്കാർ ചെയ്തത് കടന്ന കൈ തന്നെയായിരുന്നു. അവർ ആ പട്ടണം ഉഴുതുമറിച്ചു. ആ പട്ടണത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഭയങ്കരമായ നശിപ്പിക്കലായിരുന്നു അത്. അതിന് 6 നൂറ്റാണ്ടുകൾക്ക് മുൻപ് നെബുക്കനേസർ ചെയ്തതിനേക്കാൾ ക്രൂരവും ഭയാനകവുമായ നശിപ്പിക്കലായിരുന്നു റോമാക്കാർ ചെയ്തത്. ഇത്ര മൃഗീയമായി ഒരു പട്ടണത്തോട് ചെയ്തത് ചരിത്രത്തിൽ വേറെ എങ്ങുമില്ല എന്ന് വേണം പറയുവാൻ. അത്ര ഭയാനകമായി അവർ പ്രവർത്തിച്ചു. റോമാക്കാർ AD 70 യെരുശലേം നശിപ്പിച്ചപ്പോൾ ഒലിവുമലയിലെ യേശുവിൻ്റെ പ്രഭാഷണത്തിൻ്റെ ആദ്യ ഭാഗം നിവൃത്തിയാക്കപ്പെട്ടു. യേശുവിനോട് ശിഷ്യന്മാർ ചോദിച്ച അടുത്ത 2 ചോദ്യങ്ങൾ, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത്? ശിഷ്യന്മാരുടെ ചോദ്യങ്ങൾക്ക് കർത്താവ് ക്രമാനുഗതവും യുക്തിപരവുമായ രീതിയിൽ ഉത്തരം നൽകുവാൻ പോവുകയാണ്. അവൻ അവരുടെ അവസാന ചോദ്യത്തിന് ആദ്യവും 2-ാമത്തെ ചോദ്യത്തിന് അവസാനവും ഉത്തരം നൽകുന്നു. 1-ാമതായി യേശു കർത്താവ് കൈകാര്യം ചെയ്യുവാൻ പോകുന്ന വിഷയം ലോകാവസാനം, അഥവാ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കാലാവസാനം എന്നതത്രേ. ലോകമൊരിക്കലും അവസാനിക്കില്ല. പിന്നെ സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ പഴയ ലോകം നീങ്ങിപ്പോകുകയും പുതിയൊരു ഭൂമി രംഗത്ത് വരികയും ചെയ്യും. താങ്കളുടെ പഴയ റേഡിയോ കൊടുത്തിട്ട് പുതിയൊരെണ്ണം വാങ്ങുന്നത് പോലെ തന്നെ. അങ്ങനെ സംഭവിക്കുമ്പോൾ താങ്കൾ പറയില്ലല്ലോ, എൻ്റെ റേഡിയോയുടെ കാലം അവസാനിച്ചു, എനിക്കിനിയും റേഡിയോ ഇല്ല എന്ന്. താങ്കൾക്ക് ഇപ്പോഴും റേഡിയോ ഉണ്ട്. കാരണം താങ്കളുടെ കൈവശം ഉണ്ടായിരുന്ന പഴയ റേഡിയോ കൊടുത്ത് പുതിയ ഒരെണ്ണം വാങ്ങി എന്നല്ലേ ഉള്ളൂ. അതിന് വേണമെങ്കിൽ പഴയ റേഡിയോയുടെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ അവസാനമെന്നോ പുതിയ റേഡിയോയുടെ കാലഘട്ടത്തിൻ്റെ ആരംഭമെന്നോ വേണമെങ്കിൽ പറയാവുന്നത് അത്ര അല്ലേ. പുതിയ ഒന്നിന് വേണ്ടി കർത്താവ് പഴയ ഭൂമിയെ മാറ്റുവാൻ പോവുകയാണ്. ലോകമൊരിക്കലും അവസാനിക്കില്ല. ഇനിമേൽ ലോകമില്ല എന്ന് പറയാവുന്ന ഒരു കാലവും ഉണ്ടാകില്ല എന്ന് ചുരുക്കം. പക്ഷേ ഇവിടെ പറയുന്നത് ഒരു യുഗത്തിൻ്റെ അവസാനമായിരിക്കും. യേശുവിനോട് ചോദിച്ച ചോദ്യത്തിൽ ശിഷ്യന്മാർ ഉപയോഗിച്ച പദം അതാകുന്നു. ഈ ഒലിവുമലയിലെ പ്രഭാഷണത്തിൽ തൻ്റെ വരവിനെക്കുറിച്ച് യേശു പറയുമ്പോൾ അവൻ സൂചിപ്പിക്കുന്നത് തൻ്റെ രാജ്യം സ്ഥാപിക്കുവാനായി ഈ ഭൂമിയിലേക്ക് അവൻ മടങ്ങി വരുന്നതിനെയാണ്. ഈ ചിത്രത്തിൽ സഭയെ ഉൾപ്പെടുത്തിയിട്ടേയില്ല, ഇത് നാം ഓർക്കണം. വാസ്തവത്തിൽ കാലാവസാനത്തിൽ സഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടിരിക്കുമല്ലോ. അത് ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ അവസാന നാളുകൾ ആയിരിക്കും. ഈ പ്രഭാഷണത്തിൽ ആ കാലത്തെ കർത്താവ് മഹാപീഡനത്തിൻ്റെ കാലമെന്നാണ് വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ കാലഘട്ടത്തിൻ്റെ വിശേഷതകൾ യേശു ചൂണ്ടിക്കാണിക്കുന്നത് 4-ാം വാക്യത്തിൽ നിന്ന് ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന പ്രയോഗം ഈ കാലത്തിൻ്റെ മൊത്തം വിശേഷതയാണ്. ആ കാലത്ത് പ്രത്യേകിച്ച് എതിർക്രിസ്തു വെളിപ്പെടുന്ന മഹോപദ്രവ കാലത്ത് വലിയ വഞ്ചന ഉണ്ടാകുമെന്നതുകൊണ്ടാണ് യേശു കർത്താവ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വിശുദ്ധ പത്രോസ് നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് ഇപ്രകാരമാകുന്നു, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിൽ ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. കള്ളപ്രവാചകന്മാരെക്കുറിച്ച് നാം ഭാരപ്പെടേണ്ടതില്ല. കാരണം നമ്മുടെ ഈ കാലങ്ങളിൽ ആരെങ്കിലും പ്രവചിക്കുവാൻ ആരംഭിച്ചെന്നാൽ ദൈവമക്കളാകുന്ന നമുക്കവരെ ഒട്ടും സംശയിക്കാതെ അവഗണിക്കാം. കാരണം പ്രവാചകന്മാർ ഈ കാലത്തിന് വേണ്ടിയുള്ളവരല്ല. ബൈബിളിൽ കാണുന്ന പ്രവാചകന്മാരെ പോലെ ഭാവിയെക്കുറിച്ച് പറയുന്ന ആളുകളെ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇന്ന് അനേകർ അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. എന്തായിരുന്നാൽ തന്നെ നാം ദുരുപദേഷ്ടാക്കന്മാരെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇന്ന് ഈ കൂട്ടർ നമ്മുടെ ഇടയിൽ വളരെ അധികമാകുന്നു. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ആർക്കും ഒന്നും പറയുവാൻ സാധിക്കില്ല. അങ്ങനെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം അവരെ പരിശോധിക്കണം. ഇന്ന് അനേകരും ദുരുപദേഷ്ടാക്കന്മാരുടെ വലയിൽ വീണിട്ട് നട്ടം തിരിയുകയാണ്. തെറ്റേതാ ശരിയേതാ എന്നറിയുവാൻ കഴിയാതുള്ള ഒരു പോക്ക്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദുരുപദേഷ്ടാക്കന്മാരെ നാം വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. നമ്മുടെ കർത്താവ് നൽകുന്ന മുന്നറിയിപ്പ് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്നാകുന്നു. അഞ്ചാം വാക്യത്തിൽ നാം കാണുന്നു, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. കാലാവസാനം സമീപിക്കുമ്പോൾ അനേകർ ക്രിസ്തു ആണെന്ന് അവകാശപ്പെടും. ഇങ്ങനെ അവകാശപ്പെടുന്നവർ ഇപ്പോൾ നമ്മുടെ ഇടയിൽ വളരെ ഉണ്ട് എന്ന കാര്യം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലേ. നമ്മുടെ രാജ്യത്തെ പല ഗുരുക്കന്മാരും ഇന്ന് അവകാശപ്പെടുന്നത് തങ്ങൾ ക്രിസ്തുവിൻ്റെ അവതാരമാകുന്നു എന്നാണല്ലോ. അതെ, അങ്ങനെയുള്ള അനേക സ്ഥലങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ വിശ്വസിക്കുന്നത് യേശു കർത്താവ് ആ ഒലിവുമലയുടെ നെറുകയിൽ നിന്നുകൊണ്ട് കാലത്തിൻ്റെ അവസാനത്തിലെ മഹാപീഡനത്തിൻ്റെ സമയത്തേക്ക് നോക്കി. പക്ഷേ തൻ്റെ പ്രഭാഷണത്തിൻ്റെ ആരംഭത്തിൽ ഇന്നത്തെ സഭയുടെ ഒരു ചിത്രം നൽകി ഈ രണ്ട് കാലങ്ങൾ തമ്മിലുണ്ടായ വിടവ് അവൻ നികത്തി. അഞ്ചാം വാക്യം മുതൽ എട്ടാം വാക്യം വരെയുള്ള ഭാഗത്ത് നമ്മുടെ കർത്താവ് പറയുന്നത് മഹോപദ്രവകാലത്തെക്കുറിച്ചാകുന്നു എന്ന് ചിന്തിക്കുന്ന അനേകം വേദപണ്ഡിതന്മാരുണ്ട്. താങ്കൾ അങ്ങനെ ചിന്തിക്കുന്ന പക്ഷം വളരെ നല്ല ഒരു കൂട്ടം കൂടെ ഉണ്ടെന്ന് ഞാൻ ഉറപ്പു തരാം. എന്തായിരുന്നാൽ തന്നെ എൻ്റെ അഭിപ്രായം ഈ അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ എത്തുന്നതുവരെ കർത്താവ് മഹോപദ്രവകാലത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നില്ല എന്നത്രേ. 6-ാം വാക്യം ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു, അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒരു പ്രകാരത്തിലും നാം കാലാവസാനത്തെങ്കിൽ എത്തിയിരിക്കുന്നു എന്നതിൻ്റെ അടയാളമല്ല. ഇത് പറയുമ്പോൾ ശിഷ്യന്മാരായിരിക്കുന്ന അവസ്ഥയും കാലാവസാനവും തമ്മിലുള്ള വിടവിനെ ഒന്ന് നികത്തി സംസാരിക്കാൻ കർത്താവ്. വലിയ വലിയ യുദ്ധങ്ങൾ കാണുമ്പോൾ നാം കാലാവസാനത്തിൽ എത്തിയിരിക്കുന്നു എന്ന ചിന്ത ഉണ്ടാകുക എളുപ്പമാണ്. പക്ഷേ അതങ്ങനെയല്ല. കഴിഞ്ഞ ചില നൂറ്റാണ്ടുകളായി അതിഭയാനകങ്ങളായ അനേകം യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ. ഈ കാലങ്ങളിൽ നാം യുദ്ധത്തിൻ്റെ കെടുതിയിലാണ്. നാം ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിനെ രക്തച്ചൊരിച്ചിലിൻ്റെ നൂറ്റാണ്ടായിട്ടാണല്ലോ ചിത്രീകരിക്കുന്നത്. 1-ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ അതാണ് ലോകാവസാനം എന്ന് പറഞ്ഞ് അനേകം പുസ്തകങ്ങൾ പുറത്തു വന്നു. 1-ാം ലോകമഹായുദ്ധം അപ്രകാരത്തിലൊരു ചിന്തയാണ് മനുഷ്യരിൽ ഉണ്ടാക്കിയത്. അന്നുവരെയും ലോകം അതുപോലൊരു യുദ്ധം കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യരെല്ലാം അതിനെ ലോകാവസാനം എന്ന് വിളിക്കുകയുണ്ടായി. പക്ഷേ അതിനുശേഷം ലോകവ്യാപകമായ ഒരു തകർച്ച, 2-ാം ലോകമഹായുദ്ധം, ആറ്റം ബോംബ്, ഇവയെല്ലാം ഒന്നൊന്നായി വന്നു. 2-ാം ലോകമഹായുദ്ധം കഴിഞ്ഞ് നാം വളരെ ദൂരം വന്നിരിക്കുകയാണ്. എന്നാൽ കാലാവസാനം ഇനിയും വരുവാനിരിക്കുന്നതേയുള്ളൂ. നാം ഈ ദുരുപദേഷ്ടാക്കന്മാരെ ശ്രദ്ധിക്കുന്നത് നിർത്തിയിട്ട് കർത്താവിനെ ശ്രദ്ധിക്കുവാൻ ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നാം യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, പക്ഷേ നാം അതിനാൽ ചിന്താക്കുഴപ്പത്തിലാകില്ല. കാരണം ഇതെല്ലാം സംഭവിക്കും, പക്ഷേ അത് കാലാവസാനമായിരിക്കില്ല. പ്രിയ സുഹൃത്തെ, യുദ്ധമെന്ന പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ മനുഷ്യനെ കൊണ്ട് ഒരിക്കലും സാധ്യമല്ല. ഈ കാര്യം നാം ഓർക്കണം. മനുഷ്യൻ എന്നും ഇതിനുള്ള വലിയ ആഗ്രഹത്തിലാണ്. 7-ാം 8-ാം വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം കാണുന്നത് ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും, എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. ഈ കാലത്തിൻ്റെ മൊത്തം സ്വഭാവമത്രേ ഇപ്പോൾ വായിച്ചു കേട്ടത്. അതുകൊണ്ട് കാലാവസാനത്തിൻ്റെ ലക്ഷണങ്ങളല്ല 6-ാം വാക്യത്തിൽ നാം വായിച്ചത്, എന്നാൽ അത് അവസാനമല്ല എന്നത്രേ. കള്ളക്രിസ്തുക്കൾ, യുദ്ധശ്രുതികൾ, ക്ഷാമം, ഭൂകമ്പങ്ങൾ, പകർച്ചവ്യാധികൾ, ഇവയെല്ലാം സഭായുഗത്തിൻ്റെ മൊത്തം സ്വഭാവമത്രേ. പക്ഷേ നാം കാലാവസാനത്തോടടുക്കുമ്പോൾ അവ വർദ്ധിച്ചു വരും എന്ന് മാത്രം. ജനപ്പെരുപ്പം ഇന്ന് ലോകത്തിന് ഒരു ഭീഷണിയായി തീർന്നിരിക്കുകയാണ്, അങ്ങനല്ലേ? ആയിരക്കണക്കിന് ആളുകൾ പട്ടിണിയാൽ മരണത്തിനിരയായിക്കൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നതായ ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. ഇനിയും 9 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, മഹോപദ്രവകാലത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ഭാഗം. നമ്മുടെ കർത്താവ് പീഡനത്തെക്കുറിച്ച് പറയുവാൻ ആരംഭിക്കുകയാണ്. താങ്കളും ഞാനും ജീവിക്കുന്നത് സഭായുഗത്തിലാണ്, അല്ലെങ്കിൽ ചിലർ വിളിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ യുഗത്തിലാണ്. വിശുദ്ധ ബൈബിൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ 3 കൂട്ടമായി തിരിക്കുന്നു: യഹൂദന്മാർ, ജാതികൾ, ദൈവത്തിൻ്റെ സഭ. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ നമുക്കത് കാണാവുന്നതാണ്. തൻ്റെ നാമത്തിനായി ഈ കാലങ്ങളിൽ ദൈവം യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും ഒരു കൂട്ടത്തെ വിളിച്ച് വേർതിരിച്ച് 3-ാമത്തെ വിഭാഗമാക്കി തീർക്കുന്നു, അതായത് സഭ. ക്രിസ്തു മധ്യാകാശത്തിൽ വരുമ്പോൾ ചേർക്കപ്പെടുന്ന കൂട്ടം ഈ 3-ാമത്തേതാണ്. തുടർന്ന് മഹോപദ്രവകാലം ആരംഭിക്കും. 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആരംഭം ഇതത്രേ എന്നാകുന്നു ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊന്ന് വായിക്കട്ടെ 9-ാം വാക്യം. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. അനേകരും ഈ ഭാഗങ്ങൾ വളരെ അധികം തെറ്റായിട്ടാണ് പഠിച്ചു വച്ചിരിക്കുന്നത്. അതെന്തായിരുന്നാലും ഇനിയും ഇപ്പോൾ ഞാൻ പറയുവാൻ പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. 9-ാം വാക്യത്തിൽ പറയുന്നു, അന്നവർ നിങ്ങളെ ഉപദ്രവത്തിനേൽപ്പിക്കും. ആരാണീ നിങ്ങൾ? ക്രിസ്തു സഭയെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് തീർച്ചയാണ്. ഇസ്രായേൽ രാഷ്ട്രത്തെയാണ് അവൻ പറയുന്നത്. ഇവിടെ യേശു സംസാരിക്കുന്ന ഉപദ്രവം സേമ്യ സംസ്കാരത്തോട് ലോകവ്യാപകമായുള്ള ഒരു എതിർപ്പാണ്. ലോകം മുഴുവൻ ഇസ്രായേലിനോട് എതിർക്കും എന്ന് ചുരുക്കം. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ദൈവമക്കളോട് വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം ഞാൻ പറയട്ടെ. യഥാർത്ഥ സഭ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം ലോകവ്യാപകമായി ഇസ്രായേലിനോടുള്ള ഒരെതിർപ്പ് അസാധ്യമാണ്. കാരണം സഭ അത് സമ്മതിക്കില്ല. 10-ഉം 11-ഉം വാക്യങ്ങളിൽ നാം കാണുന്നു, പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. നാം നേരത്തെ കണ്ടതാണ്, സഭയ്ക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ദുരുപദേഷ്ടാക്കന്മാരെ സൂക്ഷിക്കുവാനാണെങ്കിൽ ഇസ്രായേലിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കുവാനാണ്. അതുകൊണ്ട് ഇവിടെ ഇതാ സഭ എടുക്കപ്പെട്ടതിന് ശേഷം നൽകപ്പെടുന്ന മുന്നറിയിപ്പ് കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കുവാനാണ്. 12-ാം വാക്യത്തിൽ നാം കാണുന്നത്, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. ഈ പറഞ്ഞിരിക്കുന്നത് ഒരു തത്വമാകുന്നു, ഒരു പ്രമാണം. ഈ ഒലിമലയിലെ പ്രഭാഷണത്തിൽ നാം ജീവിക്കുന്ന ഈ കാലയളവിൽ പ്രസക്തമായ അനേകം തത്വങ്ങൾ കാണാവുന്നതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന തത്വം ശ്രദ്ധിച്ചേ, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. സ്കൂളിൽ എൻ്റെ സഹപാഠിയായിരുന്ന ഒരു സുഹൃത്തിനെ ചില നാളുകൾക്ക് മുൻപ് ഞാൻ കാണുവാനിടയായി. അയാൾ ഇന്നൊരു സഭാ ശുശ്രൂഷകനാണ്. അയാൾ വിശാല വീക്ഷണമുള്ള ദൈവശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു എന്ന് വാദിക്കുന്ന ദുരുപദേഷ്ടാക്കന്മാരിൽ ഒരുവനാണ്. ഒരു കാര്യം അതിനിടെ ഓർപ്പിക്കട്ടെ, ഇങ്ങനെ പറഞ്ഞ അനേകർ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട് കേട്ടോ. ഇംഗ്ലീഷിൽ അവരെ ലിബറൽ എന്ന് പറയും. ഞാൻ പറഞ്ഞു വന്ന ഈ മനുഷ്യൻ അല്പാൽപ്പം മദ്യപിക്കും, പുകവലിക്കും, മറ്റേതൊരു വ്യക്തിയെയും പോലെ സമൂഹത്തിൽ ജീവിക്കുന്നു. അയാൾ എന്നോട് പറഞ്ഞു, എടോ താങ്കൾ ഈ അന്യായമെന്ന് തോന്നുന്നതിനെല്ലാം എതിർപിടിക്കാതെ ഭൂരിപക്ഷത്തിൻ്റെ കൂട്ടത്തിൽ കൂടുന്നതല്ലേ നല്ലത്? താൻ തന്നെ ശ്രമിച്ചാൽ ലോകം നന്നാകുമോടോ? അയാളുടെ സഭയിൽ പാപപ്രവർത്തികൾ എങ്ങനെ പടർന്നു എന്നും അതിനെതിരെ ഒന്നും ചെയ്യാതിരിക്കുവാൻ അയാൾ പരിപാടിയിട്ടതും എന്നോട് വിശദീകരിച്ചു. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകുന്നു. കാലാവസാനത്തിൽ ഇത് കൂടുതലായി വാസ്തവമായിരിക്കും. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് ഇതെന്തോ പഴഞ്ചൻ പ്രമാണമാകുന്നു എന്നാണല്ലേ. അതെ സുഹൃത്തെ, പുത്തൻ പുതിയത് തേടി നടന്ന് നാം നശിച്ചില്ലേ? 13-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇവിടുത്തെ ചോദ്യം, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ ആരാകുന്നു? വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നാം കാണുന്ന ഒരു കാര്യം എന്തെന്നാൽ, ഒരു കൂട്ടം ആളുകളെ ദൈവം മുദ്രയിട്ടിട്ടുണ്ട് എന്നാണ്. അവൻ പ്രകൃതിയുടെയും ദുഷ്ടതയുടെയും ശക്തികളെ, നന്മയുടെ ശക്തികളെ പോലും അവരോടടുക്കാതെ തടഞ്ഞു നിർത്തും. അതുകൊണ്ട് അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നവൻ ആരാണ്? തീർച്ചയായും ആരംഭത്തിൽ അവൻ മുദ്രയിടുന്നവർ. സകല കാലങ്ങളിൽ നിന്നുമുള്ള തൻ്റെ ആടുകളെ നല്ല ഇടയൻ അവസാനത്തോളം നടത്തുന്നു. 100 ആടുകളെ കൊണ്ട് അവൻ ആരംഭിച്ചാൽ അവസാനത്തെയും അവൻ കൊണ്ട് പ്രവേശിക്കുന്നതായിരിക്കും. കാരണം അവന് ഒരു അനുഗ്രഹീത ഇടയനുണ്ട്. അതുകൊണ്ട് തന്നെ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇറങ്ങിത്തിരിച്ചിട്ട് വഴിയിൽ തെറ്റിയതിനാൽ ഇനിയും രക്ഷയില്ല എന്ന് കരുതി നിരാശപ്പെട്ട് പാപത്തിൽ തുടരുന്ന പ്രിയ സുഹൃത്തെ, നിരാശപ്പെടേണ്ട. താങ്കളുടെ പാപം പോക്കി താങ്കളെ ശുദ്ധീകരിച്ച് തൻ്റെ ഭവനത്തിലെ സന്തോഷത്തിൻ്റെ അവകാശിയാക്കുവാൻ തയ്യാറായി നമ്മുടെ നല്ല സ്വർഗീയ പിതാവ് ഇപ്പോഴും കാത്തു നിൽക്കുന്നുണ്ട്. അനുതാപമുള്ള ഹൃദയത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുമോ? താങ്കൾ സ്വന്തം മകനല്ലേ, സ്വന്തം മകളല്ലേ, എന്തിനു മാറി നിൽക്കുന്നു? യേശു താങ്കളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. താങ്കൾ അവനെ വേദനിപ്പിച്ചതെല്ലാം അവൻ ക്ഷമിച്ചെന്ന് മാത്രമല്ല, അവൻ മറന്നുകളഞ്ഞു. കുറ്റബോധം ആവശ്യമില്ല, അവൻ്റെ പാപക്ഷമ ആസ്വദിക്കൂ. അവസാനത്തോളം സഹിച്ചു നിൽക്കുവാൻ ദൈവം താങ്കളെ തീർച്ചയായും സഹായിക്കും. 14-ാം വാക്യത്തിൽ നാം കാണുന്നത്, വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചത് രാജ്യത്തിൻ്റെ സുവിശേഷമായിരുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിനെന്ന്. യേശുക്രിസ്തുവും തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് അതേ ദൂതുകൊണ്ടാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. യേശു തൻ്റെ അപ്പോസ്തലന്മാരെ പ്രസംഗിക്കുവാൻ അയച്ചത് അതേ ദൂതുമായിട്ടാണ്. പക്ഷേ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവിൻ്റെ ദൂതിന് ഒരു വ്യതിയാനം വന്നതായി നാം കാണുന്നു. അവിടെ നാം വായിക്കുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തുടർന്ന് 20-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ യേശു പറഞ്ഞത്, താൻ വന്നത് അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കേണ്ടതിനായിട്ടാകുന്നു എന്നത്രേ. പക്ഷേ മഹോപദ്രവ കാലത്ത് രാജ്യത്തിൻ്റെ സുവിശേഷം വീണ്ടും പ്രസംഗിക്കപ്പെടും. ഇത് നമ്മുടെ കാലത്തേക്കുള്ളതല്ല, കാരണം നാം പ്രസംഗിക്കേണ്ടത് ദൈവകൃപയുടെ സുവിശേഷമാകുന്നു. താങ്കൾക്ക് ചിന്താക്കുഴപ്പം ഉണ്ടായി എന്നെനിക്കറിയാം. താങ്കൾ ചോദിക്കുന്നത്, അപ്പോൾ രാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നതും ദൈവകൃപയുടെ സുവിശേഷം എന്ന് പറയുന്നതും രണ്ടാണോ? അങ്ങനല്ല സുഹൃത്തെ, ഒരേ സുവിശേഷം തന്നെയാണ്, പക്ഷേ വ്യത്യസ്തമായ ഊന്നൽ കൊടുത്ത് പ്രസംഗിക്കുന്നവ എന്ന് മാത്രം. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ നമുക്കൊരു അവകാശവുമില്ല, കാരണം നമുക്കതറിയില്ല. പക്ഷേ മഹോപദ്രവകാലം ആരംഭിക്കുമ്പോൾ തങ്ങൾ അവസാനത്തോടടുത്തു എന്ന് മനുഷ്യർ അറിയും. അതിൻ്റെ ദിവസമോ മണിക്കൂറോ ഒന്നും മനുഷ്യനറിയില്ല. അതുകൊണ്ട് അന്നത്തെ ദൂത് മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നതായിരിക്കും. ദൈവവചനത്തിൻ്റെ നിയമവ്യവസ്ഥിതി മുറുകെ പിടിച്ചിരിക്കുന്ന എന്നെപ്പോലുള്ളവർ മനുഷ്യൻ്റെ ആത്മരക്ഷയ്ക്ക് ഒന്നിലധികം മാർഗങ്ങളുണ്ട് എന്ന് പഠിപ്പിക്കുന്നു എന്ന് ഒരു ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട്. പഴയ നിയമത്തിൽ രക്ഷയ്ക്കുള്ള ഒരു മാർഗവും പുതിയ നിയമത്തിൽ മറ്റൊന്നും ഉണ്ടെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടില്ല, അങ്ങനെ വിശ്വസിക്കുന്നുമില്ല. ക്രിസ്തുവിൻ്റെ ക്രൂശ് എന്ന ഒരൊറ്റ അടിസ്ഥാനമല്ലാതെ മനുഷ്യൻ്റെ ആത്മരക്ഷയ്ക്കായി മറ്റൊരു മാർഗവും ദൈവം നൽകിയിട്ടില്ല. ക്രിസ്തുവിന് മുൻപുള്ള സകല യാഗങ്ങളും വഴിപാടുകളും ക്രിസ്തുവിൻ്റെ ക്രൂശിങ്കിലേക്ക് നോക്കിയുള്ളതാണ്. അവൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമുള്ള ഓരോ സ്മരണാചാരണവും ക്രിസ്തുവിൻ്റെ ക്രൂശിങ്കിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. അവിടെ മാത്രമേ രക്ഷയുള്ളൂ. രക്ഷിക്കപ്പെടുവാൻ വേറെ മാർഗമൊന്നുമില്ല. രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ദൈവകൃപയുടെ സുവിശേഷം ലോകം മുഴുവൻ പ്രസംഗിച്ച് തീരാതെ സഭ ഭൂമിയിൽ ആയിരിക്കുന്നത്രയും കാലം കാലാവസാനം ഉണ്ടാകില്ല എന്നിവിടെ അർത്ഥമാക്കുന്നില്ല. തങ്ങളുടെ ബൈബിൾ പഠന പരിപാടിയെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഈ വാക്യം വളരെയധികം ഉപയോഗിക്കുന്നവരെ എനിക്കറിയാം. ലോകമെല്ലാം സുവിശേഷം എത്തിക്കണം എന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണെങ്കിൽ തന്നെ അതിനെ ത്വരിതപ്പെടുത്തുവാൻ നാം എടുത്തുപയോഗിക്കേണ്ട വാക്യം ഇതല്ല. അതേ സുഹൃത്തെ, തിരുവചനം അതിൻ്റെ പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകും. 3-ാം വാക്യത്തിൽ ശിഷ്യന്മാർ ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയാണ് ക്രിസ്തു ഇവിടെ ചെയ്യുന്നതെന്ന കാര്യം മറക്കാതിരിക്കുക. അതുകൊണ്ട് ആ അവസാനത്തെക്കുറിച്ചാണ് യേശു കർത്താവ് സംസാരിക്കുന്നത്. 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇതുവരെ നാം പറഞ്ഞു വന്ന കാലത്തെ തിരിച്ചറിയുന്നതിനുള്ള അടയാളമാകുന്നു യേശു നൽകുന്നത്. 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. എന്താണ് ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത? ദാനിയേൽ അവയിൽ രണ്ടെണ്ണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 1-ാമതായി അന്ത്യോക്കസ് എപ്പിഫാനസ് സിറിയക്കാരനായ ഇയാൾ കടന്നു വന്ന് യെരുശലേം നശിപ്പിച്ചു. ദാനിയേൽ 11:31 നാം വായിക്കുന്നത് ഇപ്രകാരമാകുന്നു, അവൻ അയച്ച സൈന്യങ്ങൾ അണിനിരന്നു വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമം നിർത്തൽ ചെയ്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കും. BC 170 അന്ത്യോക്കസ് എപ്പിഫാനസ് യെരുശലേമിനെതിരെ വന്നു എന്നും ആ സമയത്ത് 100,000-ത്തിലധികം യഹൂദന്മാരെ കൊന്നു എന്നും ചരിത്രം വിളിച്ചറിയിക്കുന്നു. ദേവാലയത്തിൽ നിന്നും അവൻ നിരന്തര യാഗം എടുത്തു കളഞ്ഞു, പകരം യാഗപീഠത്തിന്മേൽ പന്നിയുടെ ചോരയും മാംസവും യാഗം കഴിച്ചു. അതും മാത്രമല്ല, ജൂപ്പിറ്ററിൻ്റെ ഒരു പ്രതിമ ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആരാധിക്കുവാനായി പ്രതിഷ്ഠിച്ചു. എത്ര ഭയാനകമില്ലേ? ദാനിയേൽ പരാമർശിച്ചിരിക്കുന്ന 2-ാമത്തെ ശൂന്യമാക്കുന്ന മ്ലേച്ഛതയെക്കുറിച്ചാണ് നമ്മുടെ കർത്താവ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ വിശ്വസിക്കുന്നത് ആ മ്ലേച്ഛത എതിർ ക്രിസ്തുവിൻ്റെ ഒരു പ്രതിമ ദേവാലയത്തിൽ സ്ഥാപിക്കുന്നതായിരിക്കും. മഹോപദ്രവകാലത്ത് ദേവാലയം വീണ്ടും പണിതുയരുകയും ഇസ്രായേൽ ജനം പലസ്തീനിലേക്ക് മടങ്ങി വരികയും ചെയ്യും. ക്രിസ്തീയ പള്ളിയെക്കുറിച്ചല്ല, യഹൂദന്മാരുടെ ദേവാലയത്തെക്കുറിച്ചാണ് ക്രിസ്തു ഇവിടെ സംസാരിക്കുന്നതെന്ന് വ്യക്തമാണ്. കാരണം ദേവാലയത്തിനുണ്ടായിരുന്നതുപോലെ പള്ളിക്ക് വിശുദ്ധ സ്ഥലം എന്ന് പ്രത്യേക സ്ഥലമില്ലല്ലോ. എന്തായിരുന്നാൽ തന്നെ നാം വായിച്ച ഈ ഭാഗത്ത് കർത്താവ് സൂചിപ്പിക്കുന്ന ശൂന്യമാക്കുന്ന മ്ലേച്ഛത ഇതുതന്നെയാണെന്ന് നമുക്ക് വ്യക്തമല്ല. ഇത് നമ്മുടെ അനുമാനം മാത്രമാണ്. ശൂന്യമാക്കുന്ന മ്ലേച്ഛതയ്ക്ക് വേണ്ടി തേടി നടക്കുകയല്ല ഞാൻ ഇപ്പോൾ. ഈ നാട്ടിലെങ്ങാനും അത് ഞാൻ കണ്ടാൽ തിരിച്ചറിയുവാൻ സാധ്യതയുമില്ല. പക്ഷേ അന്ത്യകാലത്ത് മനുഷ്യൻ അതിനെ തേടും. കാരണം തങ്ങൾ അന്ത്യകാലത്താകുന്നു എന്നുള്ളത് തെളിയിക്കുവാനുള്ള അടയാളം ഈ പറഞ്ഞതായിരിക്കും. എതിർക്രിസ്തുവിനെയും അവൻ്റെ മ്ലേച്ഛതകളെയും തേടി നടക്കാതെ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊള്ളണം. ഇത് പൗലോസ് നമ്മോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് യേശു പറഞ്ഞു. അതിൻ്റെ അർത്ഥം അന്ന് ജീവിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാകും താങ്കളും ഞാനും അന്നുണ്ടായിരിക്കില്ല എന്നതിനാൽ അവൻ വളരെ ഒന്നും വിശദീകരണം നമുക്ക് തന്നിട്ടില്ല. എത്ര ഭയാനകമായ സാഹചര്യം! എന്നാൽ അതിൽ നിന്നും മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ദൈവം വഴിയൊരുക്കി. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അവനിൽ വിശ്വസിപ്പാൻ, അവനിൽ ആശ്രയിപ്പാൻ, അവൻ്റെ മുഖത്തേക്ക് നോക്കി മുൻപോട്ട് പോകുവാൻ താങ്കൾക്ക് സാധിക്കുമോ? പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങൾക്ക് തന്ന മുന്നറിയിപ്പ്